അടുത്ത
അഞ്ചു വയസ്സുകൾ
ഇലാമാ ഫീഹി ഹബ്ബുക ലൗ അജബ്ത ഇലാ ഇൽമിൻ തകൂനു ബിഹി ഇമാമൻ മുതാഅൻ ഇൻ നഹൈത വഇൻ അമർത വയജ്ലൂ മാ ബിഅയ്നിക മിൻ ഗിശാഹ വയഹ്ദീക അത്ത്വരീഖ ഇദാ വലൈത വതഹ്മിലു മിൻഹു ഫീ നാദീക താജൻ വയക്ഷൂക അൽജമാല ഇദാ അലീത യനാലു തനഫുഹു മാ ദുംത ഹയ്യൻ
പറയുകയാണ്. അബാബക്കർ എന്നുള്ള ഒരു വ്യക്തി, ആ തുടക്കത്തിൽ പറഞ്ഞു, ആ ഒരു വ്യക്തിയോട് പറയുന്ന രീതിയിലാണ് നാവും റഹ്മഹുള്ള ഈ കവിത എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ വ്യക്തിക്ക് അദ്ദേഹം നൽകിയ പേര് അബൂബക്കർ എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ മകനാണെന്നും അതെല്ലാം സഹപാഠിയാണെന്നും ശിഷ്യരാണെന്നും അല്ലെങ്കിൽ ആ കാലത്തുള്ള ഒരാളാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ. എന്നാലും ഇത് ഒരു സാങ്കല്പിക കഥാപാത്രമായിട്ട് കവിത എഴുതാൻ വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. പ്രഭാബക്കർ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാനിതാ നിന്നെ വിളിക്കുകയാണ്, നിന്നെ ക്ഷണിക്കുകയാണ്, നീ ഉത്തരം ചെയ്തിരുന്നെങ്കിൽ എന്റെ ജവാബ് നീ ചെയ്യും. ഈ കാര്യങ്ങൾ, ദുനിയാവിന്റെ കാര്യങ്ങൾ, മരണത്തെ കൂടുതൽ താക്കീതെല്ലാം പറഞ്ഞിട്ട് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് നാമം പറഞ്ഞോള പറയാം. അബൂബക്കർ, നീ ഞാനിതാ നിന്നെ ക്ഷണിക്കുകയാണ്, നീ അത് ഉത്തരം ചെയ്താൽ, നീ അത് കേട്ടാൽ ലഫുസ്ദ, നീ അതിൽ വിജയിക്കും. ഇലാ മാ ഫീഹി ഹബ്ബുക ഇൻ അഫൽത, നിനക്കതാ വലിയ നേട്ടങ്ങളുള്ള കാര്യം, അതിലാണ് നിനക്ക് വലിയ നേട്ടങ്ങളുള്ളത്. ഇൻ അഫൽത, നീ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ, നീ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ നിനക്ക് ഏറ്റവും വലിയ നേട്ടങ്ങളുള്ളത് അതിലാണ് എന്ന് പറയുക. അപ്പോ മരണത്തെ കുറിച്ച് പറഞ്ഞു, ദുനിയാവിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി, ഓർമ്മപ്പെടുത്തൽ കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത്, എന്താണ് നമുക്ക് വിജയിക്കാൻ ഏറ്റവും ആവശ്യമായത് എന്ന് പറയാം. അതിൽ അത് അബൂബക്കർ എന്നുള്ള പേര് കൊടുത്ത് വിളിച്ചിട്ട് പറയാണ്, അത് നീ ഉത്തരം ചെയ്താൽ നിനക്ക് വിജയിക്കാം. വലിയ ഒരു ഭാഗ്യം, വലിയൊരു സൗഭാഗ്യം, വലിയൊരു നേട്ടം, ഒരു നസീബ്, ഒരു നേട്ടം നിനക്കതിൽ ഹബ്ബ് എന്ന് പറഞ്ഞാൽ നസീബ് എന്നുള്ളർത്ഥം, വലിയൊരു നേട്ടം ലഭിക്കുന്നൊരു കാര്യം നിനക്കതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നീ ചിന്തിച്ചിരുന്നെങ്കിൽ, നീ അത് ഉറ്റാലോചിച്ചിരുന്നെങ്കിൽ, നിനക്കത് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പിന്നെ പറയാം. നിന്ന അക്കൽതാന്നും ലവ് അക്കൽതാന്നും ചില രീതികൾ വന്നിട്ട് എന്നിട്ട് പറയാണ്, എന്താ കാര്യം എന്ന് പറയാണ്, ഇലാ ഇൽമിൻ തകൂനു ബിഹി ഇമാമൻ മുതാഅൻ ഇൻ നഹൈത വഇൻ അമർത. എന്താണ് കാര്യം, എന്താണ് നിനക്ക് ഏറ്റവും വലിയ നേട്ടമായിട്ടുള്ള, നിനക്ക് ലാഭമായിട്ടുള്ള കാര്യം എന്താണ്? ഇലാ ഇൽമിൻ തകൂനു ബിഹി ഇമാമൻ, ഇൽമിലേക്ക്. ഞാൻ നിന്നെ ക്ഷണിക്കുന്നത് ഇൽമിലേക്കാണ്. തകൂനു ബിഹി ഇമാമൻ, നീ അതുകൊണ്ട് എന്താവും? ആ ഇൽമ നിനക്ക് ലഭിച്ചാൽ നീ അതുകൊണ്ട് എന്താണാവുക? അനുസരിക്കപ്പെടുന്ന ഒരു ഇമാമായി മാറും, അഥവാ അവന്റെ കാര്യങ്ങൾ, അവൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കപ്പെടും. നീ വിരോധിച്ചാലും നീ കൽപ്പിച്ചാലും അനുസരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നീ എത്തിച്ചേരും എന്നുള്ളത്. സഹോദരങ്ങളെ, ഇനി പറയുന്നത് ഇൽമിന്റെ പങ്കുലാണ്. ഇൽമുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന മഹത്തായ സ്ഥാനവും മഹത്തായ നേട്ടങ്ങളുമാണ്. ഇൽമിലേക്കുള്ള താല്പര്യം, തലബുൽ ഇൽമിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇനി നാവും റഹ്മഹുവ ഇനി പറയുന്ന വരികളിലൂടെ പറയുന്നത്. ആദ്യം പറഞ്ഞു, ഞാൻ നിന്നെ ക്ഷണിക്കുന്നത് നിനക്ക് വിജയമായിട്ടുള്ള വലിയ നേട്ടമായിട്ടുള്ള കാര്യം ഇലാ ഇൽമിൻ, ഇൽമിലേക്കാണ്. എന്താണ് ഇൽമു എന്ന് പറഞ്ഞാൽ, എന്റെ ഇൽമാനോട് ഉദ്ദേശം, ഇൽമു ശർഇ, ശരീഅത്തിന്റെ ഇൽമു. എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എങ്ങനെയാണോ അത് സഹാബാക്കൾ മനസ്സിലാക്കിയത്, അതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയാണ്, ഇലാ ഇൽമിൻ, ഇൽമിലേക്കാണ് ക്ഷണിക്കുന്നത്. തകൂനു ബിഹി ഇമാമൻ, ആ ഇൽമു കൊണ്ട് നീ എന്താകും? ഇമാമാകും. നീയൊരു ഇമാമായി മാറും. ഇവിടെ എന്താണ് ഇമാം കൊണ്ടുള്ള ഉദ്ദേശം? ഇൽമു നേടിക്കൊണ്ട് നേതാവാകണമെന്നാണോ? ഇൽമ കൊണ്ട് ഇൽമ നേടിക്കൊണ്ട് ആളുകളുടെ മുമ്പിൽ വലിയ ആളാണെന്നാണ് ഉദ്ദേശം. അല്ല, നമ്മൾ ദുആയിൽ തന്നെ ജഅൽനാലിൽ മുത്തഖീന ഇമാമ, മുത്തഖീനകൾക്ക് ഇമാമാക്കണം. അവിടെ ഉദ്ദേശം മുൻകടന്നവനാക്കണം എന്നുള്ളതാണ്. മുൻകടന്നവനാക്കണം, മറ്റുള്ള ആളുകളെക്കാൾ ഇൽമ കൊണ്ട് നിനക്ക് മുൻകടന്നവനാകാൻ പറ്റും. എനിക്ക് ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞു, മാ തഅല്ലംതുൽ ഇൽമ ഇല്ലാ ലിനഫ്സി വമാ തഅല്ലംതു ലിയഹ്താജ അന്നാസ് ഇലയ്യ. ഞാൻ ഇൽമ നേടിയിട്ടില്ല എന്തിനു വേണ്ടിയിട്ടല്ലാതെ, എന്റെ സ്വന്തത്തിന് വേണ്ടിയിട്ടല്ലാതെ, എനിക്ക് വേണ്ടിയിട്ടല്ലാതെ, ആളുകൾ എന്നിലേക്ക് ആവശ്യക്കാരനാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ എന്ത് നേടിയിട്ടുള്ളത്, ഇൽമ നേടിയിട്ടുള്ളത്. ആളുകൾ എന്നിലേക്ക് വരിക, ആളുകൾ എന്നിലേക്ക് ആവശ്യക്കാരനാവാ, അതല്ല എന്റെ നിയത്ത്. എന്റെ നിയത്ത് എന്താണ്? എന്റെ ജന്മി മാറ്റാണ്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് തുല്ലാമുൽഇൽ, അതുപോലെ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും നമ്മുടെ നിയ്യത്ത് നമ്മുടെ ജന്മി മാറ്റാനായിരിക്കണം, നമ്മുടെ ജന്മി മാറ്റാനായിരിക്കണം. ഇമാം അഹ്മദിന്റെ ഹംബൽ മഹിമഹുള്ള പറഞ്ഞ പ്രശസ്തമായ അസറിൽ കാണാം, ലൈസ ശൈഉൻ അഫ്ളു മിനൽ ഇൽമി ലിമൻ സലഹത് നിയ്യതുഹു. ഒരുത്തന്റെ നിയ്യത്ത് നന്നായിട്ടുണ്ടെങ്കിൽ അവന് ഇൽമിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, വമാ നിയ്യ, എന്താണ് നിയ്യത്ത് കൊണ്ടുള്ള ഉദ്ദേശം, എന്താണ് ഇൽമിന്റെ നിയ്യത്ത് ഉണ്ടാകുന്നത്? അവന്റെ സ്വന്തത്തിൽ നിന്ന് ജഹിലിനെ ഒഴിവാക്കണം എന്നുള്ളതായിരിക്കണം എന്ത് അവന്റെ നിയ്യത്ത് ഉണ്ടാവേണ്ടത്. അവന്റെ സ്വന്തത്തിൽ നിന്ന് എനിക്ക് അള്ളാഹനെ മനസ്സിലാക്കണം, എനിക്ക് അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ വിഭാഗത്തിൽ ചെയ്യണം, എനിക്ക് അള്ളാഹുവിനെ കടുക്കണം, ഈ ഒരു ചിന്തയായിരിക്കണം ഒരാൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ ഇമാം എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്തല്ല, എന്തല്ല ഒരാൾ നേതാവാകാൻ വേണ്ടി എഴുമ നേടി എന്നുള്ളതല്ല. ഇവിടെ ഉദ്ദേശം എന്താണ്? അവൻ പഠിക്കുന്നത്, പഠിക്കുന്നതിലൂടെ ഇൽമ നേടുന്നതിലൂടെ മറ്റുള്ളവരെക്കാൾ അവന് മുൻകടക്കാൻ സാധിക്കും. അല്ലാഹു തആല പറഞ്ഞു, യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്. അല്ലാഹു സുബ്ഹാനഹു വതആല ദറജ ഉയർത്തുന്നു. ആരാണ് ഉയർത്തുന്നത്? ഇൽമുള്ളവരെയും ഈമാനുള്ളവരെയും. അല്ലാഹു തആല ദറജകൾ ഉയർത്തുക, ഇൽമും ഈമാനുള്ളവരാണ്. ഒരു ചരിത്രം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതിനാണ് ഇൽമിന്റെ പൊതുവെ മനസ്സിലാക്കുന്ന. ത്വാലൂത്തിന്റെ ചരിത്രം, അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീൽ മിൻ ബഅദി മൂസാ, മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഉണ്ടായിരുന്ന, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തിന് ശേഷം ഉണ്ടായിരുന്ന വലു ഇസ്രായേലികളുടെ ഒരു നബി, അവരോട് പറഞ്ഞു, അവർക്ക് ജനത പറഞ്ഞു, ഇത് ഖാലു ലിനബിയില്ലഹും ബഅഥ ലനാ മലികൻ നുഖാത്തിന് തീസ്ഥിതിയിലില്ല, ഞങ്ങൾക്കൊരു നേതാവിനാക്കി തരണം, ഒരു രാജാവിനാക്കി തരണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ പിന്നിൽ നിന്നുകൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ നബി ചോദിച്ചു, അപ്പോ നിങ്ങൾ യുദ്ധം ചെയ്യോ, നിങ്ങൾ ഈ യുദ്ധം നിർബന്ധമാക്കി യുദ്ധം ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമോ, നിങ്ങൾ അങ്ങനെ പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. قالوا وما لنا الا نقاتل في سبيل الله وقد خرجنا من ديارنا وابنائنا. ഞങ്ങൾക്ക് എന്താ യുദ്ധം ചെയ്യാൻ വേണ്ടി? ഞങ്ങളെ ശത്രുക്കൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, ഞങ്ങളെ കുട്ടികളൊക്കെ പുറത്താക്കിയിട്ടുണ്ട്, ഇതെന്താ ഞങ്ങൾക്ക് പിന്നെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് എന്താ മടി എന്ന് ചോദിച്ചു. كتب عليهم القتال تولوا الا قليلا منهم. അങ്ങനെ യുദ്ധം അവനെ വേണം നിർബന്ധമാക്കിയപ്പോ എല്ലാവരും എന്തായി? പേടിച്ച് പിന്തിരിഞ്ഞു. കുറഞ്ഞ ആളുകൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. والله عليم بالظالمين وقال لهم نبيهم ان الله قد بعث لكم طالوت ملكا. الله تعالى يبسط الله لديك ولي ارقي കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മലിക്കായിട്ട് താലൂത്തിനെ ഏൽപ്പിക്ക. താലൂത്ത് അവരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന ഒരാളല്ല, വലിയ അധികാരമോ വലിയ സമ്പത്തോ ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരാളാണ് താലൂത്ത്. അപ്പൊ താലൂത്തിനെ ആക്കിയിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ആ ആളുകൾ പറഞ്ഞു, അന്ന يكون له الملك علينا ونحن احق بالملك منه ولم يؤت سعة من المال. ഞങ്ങളാണ് അവനേക്കാൾ എന്തുള്ളത്? അധികാരമുള്ളത്, സമ്പത്തുള്ളത് ഒക്കെ ഞങ്ങൾക്കാണെന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖാല ഇന്നല്ലാഹ സ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽം വൽ ജിസ്മ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുത്തു. ആ ഖാലൂത്തിന്റെ പ്രത്യേകത എന്താണ്? ഇൽമ കൊണ്ടും ശക്തി കൊണ്ടുമെല്ലാം അവൻ മുന്നിലാണ്. അപ്പോ ഇൽമ എന്നുള്ളത് സഹോദരങ്ങളെ, മറ്റുള്ള ആളുകളിൽ നിന്ന് ഒരാളെ ഉയർത്തുന്ന, മറ്റുള്ളവരിൽ നിന്ന് ഒരാളെ ഉയർത്തുന്ന കാര്യമായിട്ട് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ള, നമുക്ക് മുൻഗാമികളുടെ ചരിത്രത്തിലും ഹദീസുകളിലും എല്ലാം വ്യക്തമായി കാണുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നാഫിഉ ബിൽ അബ്ദുൽ ഹാരിസിനെ കണ്ടു. കാണുന്നത് അഫ്ഗാൻ എന്ന് പറഞ്ഞ പ്രദേശത്ത് വെച്ചിട്ടാണ്. അദ്ദേഹം മക്കയിൽ ഉമറുമാരും ആക്കിയിട്ടുള്ള ഗവർണറാണ്. അപ്പൊ അദ്ദേഹത്തെ വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മനിസ്റ്റ അമൽത അലാ അഹ്ലിൽ വാദി, അവിടെ മക്കയിൽ അപ്പൊ ആരാണ് അവന്റെ പണി ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, അവിടുത്തെ ഗവർണറിന്റെ പണിയൊക്കെ ആരെയാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ചോദിച്ചു. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ഇബ്നു അബ്ദ, ഇബ്നു അബ്ദക്കാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമൻ ഇബ്നു അബ്ദ, ആരാണ് ഇബ്നു അബ്ദ എന്ന് പറയുന്നത്, ആരാണ് അത് എന്ന് ചോദിച്ചു. അപ്പോ നാഫിഉ പറഞ്ഞു, മൗലൻ മിൻ മവാലീന, ഞങ്ങളുടെ അടിമകളിൽ ഒരു അടിമയെന്ന് പറഞ്ഞു, ഞങ്ങളുടെ അടിമകളിൽ ഒരു അടിമയാണ് ഇബ്നു അബ്ദ. അപ്പോ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗല, ഒരു അടിമയാണോ അവനെ ഏൽപ്പിച്ചിട്ടുള്ളത്, എനിക്ക് പകരമായിട്ട് വെച്ചിട്ടുള്ള ഒരു അടിമയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചു, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാ വഇന്നഹു ആലിമുൻ ബിൽഫറായിദ്, അള്ളാഹുവിന്റെ കിതാബിൽ അതിയായ ഇൽമുള്ളവനാണ് ഇബ്നു അബ്ദ, അതുപോലെ തന്നെ ഇൽമുകളിൽ സഅബായിട്ടുള്ള ഫറായിദിന്റെ നിയമങ്ങളിൽ വളരെയധികം ഇൽമുള്ള ആളാണ് ഇബ്നു അബ്ദ. ഫറായിദ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശ നിയമങ്ങൾ, അനന്തരാവകാശ നിയമങ്ങളിൽ അതിയായ പാണ്ഡിത്യമുള്ള, അതുപോലെ തന്നെ ഖുർആനിൽ അതിയായ പാണ്ഡിത്യമുള്ള ആളാണ് ഇബ്നു അബ്ദ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദിൽ കിതാബി അഖ്വാമൻ വയംഅഉ ബിഹി ആഖരീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ആരെ ഈ കിതാബ് കൊണ്ട്, ഈ കിതാബിലെ ഖുർആനിന്റെ ഇൽമ കൊണ്ട് ചില ആളുകളെ ഉയർത്തും, ചില ആളുകളെ താഴ്ത്തുകയും ചെയ്യും. സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലുള്ള ഇൽമ എന്ന് പറഞ്ഞാൽ ഏഴാകാശത്തിന് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറങ്ങിയിട്ടുള്ള വഹ്യയാണ്. അതിനൊരിക്കലും നിലവറച്ച് കാണരുത്. ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും കുറച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ പഠിക്കണം. പൊതുവായിട്ടുള്ള പിന്നെ നിർബന്ധമായ ഇൽമ നേടുന്ന ആളുകളാണ് തുല്ലാബുൽ ഇൽമുകൾ. നിങ്ങളുടെ ഇൽമിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം, കാരണം അത് നമുക്ക് ഏറ്റവും വലിയ മഹത്വം നൽകുന്ന കാര്യമാണ്, അഥവാ മറ്റുള്ള ജനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഉയർത്തുന്ന വലിയ ശ്രേഷ്ഠം നൽകുന്ന കാര്യമാണ് തുലബുൽ ഇൽം, ഇൽമു നേടുക എന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും അതിനൊരു മടി നമ്മൾ കാണിക്കരുത്. എന്നിട്ട് പറയാണ്, മുതാഅൻ ഇൻ നഹൈത വ ഇൻ അമർത, അനുസരിക്കപ്പെടുന്നവനാണ്. ഇൽമു നിന്നെ എന്താക്കി മാറ്റും, അനുസരിക്കപ്പെടുന്നവനാകും. നീ വിരോധിച്ചാൽ അത് ആളുകൾ കേൾക്കും, നീ കൽപ്പിച്ചാൽ അത് ആളുകൾ കേൾക്കും. ആ അവസ്ഥയിൽ നിനക്കാവും. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ആരുടെ അടുക്കലേക്കാണ് ഒരു കാര്യം ഹറാമോ ഹലാലോ മനസ്സിലാകുന്നില്ല, നാം ആരുടെ അടുക്കലാണ് പോവുക, ഉലമാക്കളുടെ അടുക്കലേക്കാണ്. നീ അത് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ ആര് നമ്മൾ പറഞ്ഞു, മുത്തവക്കിലായ നല്ല അഴിമുള്ള ഒരാളെന്നോട് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് കൽപ്പന അനുസരിക്കുന്നു, നീ അത് ചെയ്യണം. അവന്റെ കൽപ്പന അനുസരിക്കുന്നു, അതാണ് എഴുതിന്റെ പോകുന്നത്. അവൻ കൽപ്പിച്ചാൽ അത് അനുസരിക്കും, അവൻ വിരോധിച്ചാൽ അത് വേണ്ട എന്ന് വെക്കും. ഉലമാക്കളെ അനുസരിക്കുക എന്നുള്ളത് പല പണ്ഡിതന്മാരും മുൻഗാമികൾ അത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ ഇഅ്ലാമുൽ മുവഖ്ഖഈൻ എന്ന കിതാബിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വതാഅതുഹും അഫ്റവ അലൈഹിം മിൻ താഅത്തിൽ ഉമ്മഹാത്തു വൽ ആബാഇ ബിനസ്ഖിൽ കിതാബ്. ഖുർആനിന്റെ നസ്ഖ് കൊണ്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്, ഉമ്മാനെ അനുസരിക്കുന്നതിനേക്കാളും ഉപ്പാനെ അനുസരിക്കുന്നതിനേക്കാളും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഉലമാക്കൾ അനുസരിക്കുക എന്നുള്ളത്. ഉമ്മാനെ അനുസരിക്കുക ഉപ്പാനെ അനുസരിക്കുക നിർബന്ധമാണല്ലോ, അതിനേക്കാൾ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഉലമാക്കളെ അനുസരിക്കുക എന്നുള്ളത്. ഖുർആനിൽ ഞാൻ പറയാം, അല്ലാഹു തആല പറഞ്ഞു, وَإِذَا جَاءَهُمْ أَمْرٌ مِنَ الْأَمْنِ وَالْخَوْفِ أَذَاعُوا بِهِ. എന്തെങ്കിലും ഒരു വാർത്ത, എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് അത് ഇങ്ങനെ വിളിച്ചു പറയാൻ, وَلَوْ رَدُّوهُ إِلَى الرَّسُولِ وَإِلَى أُولِي الْأَمْرِ مِنْهُمْ لَعَلِمَهُ الَّذِينَ يَسْتَنْبِطُونَهُ مِنْهُمْ. നിങ്ങൾ ആ കാര്യം റസൂലിലേക്കോ അല്ലെങ്കിൽ ഇൽമുള്ള ആളുകളിലേക്കോ ആ കാര്യം മടക്കിയിരുന്നെങ്കിൽ അവരതെന്ന് കാര്യം എന്താണെന്ന് മനസ്സിലാക്കി തരുമായിരുന്നു. അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് നേരൊഴിച്ച് ബാക്കിയ വിശാലിനെ അനുസരിക്കുമായിരുന്നു, പിൻപറ്റുമായിരുന്നു എന്ന് അള്ളാഹു തആല പറയുന്നു. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഫിത്നയുടെ കാലഘട്ടത്തിൽ നമുക്കൊക്കെ സംഭവിച്ചിട്ടുള്ള നമ്മുടെ നാടുകളിലെല്ലാം കാണുന്ന വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ ഉലമാക്കളിലേക്ക് കാര്യം മടക്കുന്നതിൽ വരുന്ന വീഴ്ചയാണ്. ഉലമാക്കളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വരുന്ന വീഴ്ച, ഒരു ഫിത്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ തീരുമാനം നാം എടുക്കേണ്ടത് ഉലമാക്കളിൽ നിന്നാണ്. ഉലമാക്കളെ അനുസരിക്കൽ വാജിബാണ്. പക്ഷെ നമ്മുടെ ആളുകൾ, നമ്മുടെ മുസ്ലിം സമൂഹം ഇന്ന് പല രീതിയിൽ ഉലമാക്കളെ പറഞ്ഞാൽ പോലും അതിനെ ധിക്കരിക്കുന്ന സ്വന്തം ബുദ്ധിക്ക് എന്താണോ തോന്നുന്നത് അതാണ് ശരി. സ്വന്തം ബുദ്ധി ഖുർആൻ ഹദീസൊക്കെ എന്റെ ബുദ്ധിക്ക് അനുസരിച്ച് എന്താ മനസ്സിലാവുന്നത് അതേ ഞാൻ അംഗീകരിക്കുള്ളൂ. ഉലമാക്കളെ അനുസരിച്ചാൽ, ഉലമാക്കളുടെ അഭിപ്രായം സ്വീകരിച്ചാൽ, ഉലമാക്കൾ ചോദിച്ച അതൊക്കെ തഖലീദാണ്, അതൊക്കെ അന്ധമായ ബിംബത്തിലാണ്, അത് ചെയ്യാൻ പാടില്ല. ഉലമാക്കൾ എന്താണ് പറയുന്നത് എന്ന് പോലും കേൾക്കാതെ, പരിശോധിക്കാതെ, എന്ത് ദലീലിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് പോലും കേൾക്കാതെ ഉള്ള അവസ്ഥ വളരെ അപകടമാണ്. അതുപോലെ തന്നെ ഇബ്നു ബപ്പ റഹിമഹുള്ള പറയുന്നുണ്ട്, ത്വാഅത്തുഹും അലാ ജമീഇൽ ഖൽഖി വാജിബ ومعصيتهم محرمة ഉലമാക്കളെ അനുസരിക്കുക എന്നുള്ളത് എല്ലാ സൃഷ്ടികളുടെ മേലെയും വാജിബാണ്, അവരെ വിധിക്കുക എന്നുള്ളത് ഹറാമുമാണ് എന്ന് പറഞ്ഞത് കാണാം. ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഉലമാക്കളെ അനുസരിക്കണം എന്നുള്ളത്. അതുപോലെ ഈ വരികളിൽ പറയുന്നത് നീ പഠിച്ചാൽ, നീ എഴുതി നേടിയാൽ നീ അനുസരിക്കപ്പെടുന്ന ഇമാമാവും അഥവാ ജനങ്ങളിൽ മുൻകടന്നവനാകും. നീ കൽപ്പിച്ചാൽ അത് ആളുകൾ ചെയ്യും, നീ വിരോധിച്ചാൽ അത് ആളുകൾ ഒഴിവാക്കും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവന്റെ ഹവയുടെ അടിസ്ഥാനത്തിലാണോ? അല്ല, ഇൽമിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഉലമാക്കളെ അനുസരിക്കാൻ നമ്മൾ മനസ്സിലാക്കണം ഇൽമിന്റെ ഫൗള്. സഹോദരങ്ങളെ നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നമുക്കറിയാം ഇൽമ് യഥാർത്ഥ രൂപത്തിൽ നാം ഇൽമ് നേടിയിട്ടില്ല എങ്കിൽ ജാഹിലുകൾ വർദ്ധിച്ചു വരികയും അത് വലിയ അപകടത്തിലേക്കും നയിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലുൽ ഇൽമ ഇൻതിസാഅ യൻതസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു തആല അടിമകളിൽ നിന്ന് ഒറ്റയ്ക്കുന്ന ഇൽമ് എടുക്കല്ല ചെയ്യുക, ഒഴിവാക്കല്ല ചെയ്യുക. വലാക്കിൻ യഖ്ബലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ. എങ്ങനെ ഇൽമ് പോവാ? ഇൽമ എങ്ങനെ പോവാ? ഉലമാക്കളെ മരണത്തിലൂടെ, ഉലമാക്കളെ എടുക്കുന്നതിലൂടെയാണ്. ഹത്താ ഇലാ ലം യുബ്ഖി ആലിമൻ. അങ്ങനെ ഒരു ആലിമും ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാകും. ഇഷ്ടപ്രദന്നാസു റൂസൻ ജുഹാല. അങ്ങനെ ജനങ്ങൾ ജാഹിലായ ആളുകളെ നേതാക്കളായി എടുക്കും. ഫസുഇലു, അവരോട് ചോദിക്കപ്പെടും. ഫഅസ്തു, അവര് ഫത്വ നൽകും. ബിഗൈരി ഇൽമിൻ, ഒരു ഇൽമും ഇല്ലാതെ. ഫദല്ലു വഅദല്ലു, അവര് പിഴക്കും, അവർ ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യും. അതായത് ഇൽമുണ്ടെങ്കിൽ അവരെ അനുസരിക്കപ്പെടുന്ന അവസ്ഥ എല്ലാ കാലത്തും ഉണ്ട്. അപ്പൊ യഥാർത്ഥ ഇൽമ് പഠിക്കാൻ നാം ഓരോരുത്തരും വളരെയധികം പരിശ്രമിക്കണമെന്ന് ഈ വരികളിലൂടെ മനസ്സിലാക്കി തരികയാണ്. എന്നിട്ട് പറയാണ് അടുത്ത ബൈത്തിൽ, വയജിലു മാ ബിഐനിക മിൻ റിജാഹ വയഹ്ദീക ത്വരീഖ ഇദാ വലൽത. ഇൽമ് നേടുന്നതിന്റെ ശ്രേഷ്ഠതയായി പറയുന്ന അടുത്തൊരു കാര്യമാണ്, വയജിലു മാ ബിഐനിക മിൻ റിജാഹ, നിന്റെ കണ്ണിന് വീണിട്ടുള്ള മറ, അതിനെ വൃത്തിയാക്കി തരും. എജിനു എന്ന് പറയാൻ അന്തസ്സുള്ള അർത്ഥം, അത് ഒഴിവാക്കും. മാ ബിഐനിക, നിന്റെ കണ്ണിലുള്ള മിനിഷാഹ മറ. വയഹ്ദീക ത്വരീഖ, നിനക്ക് നേർമാർഗത്തിലേക്ക് വഴി കാണിക്കും. ഇദാ വലൽത, നീ പഠിച്ചുപോയാൽ, നിനക്കെന്തെങ്കിലും കഴിവ് സംഭവിച്ചാലും യഥാർത്ഥ ത്വരീഖയിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നിനക്ക് വഴി കാണിക്കും. ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, ഇൽമു കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം നൂറാണ്. നമ്മുടെ കൽവിൽ ലഭിക്കുന്ന ബസീറത്ത് നൂറ്, അതുവഴി നമ്മുടെ കണ്ണിൽ ലഭിക്കുന്ന ബസീറത്ത്, അഥവാ നമ്മുടെ കണ്ണ് എന്ന് പറയുമ്പോൾ അയിന് രണ്ടെണ്ണമുണ്ട്. നമ്മുടെ അയിന് നമ്മൾ കാണുന്ന കണ്ണുണ്ട്, അയിനൊരു പതിവുണ്ട്, കൽവിന്റെ കണ്ണ്. അതിനാണ് ബസീറത്ത് എന്ന് പറയാം, ബസീറത്ത് ഉൾക്കാഴ്ച എന്നെല്ലാം പറയുന്നത്. ഇൽമു ലഭിക്കുന്ന ഒരാൾക്ക് അവനവന്റെ കണ്ണിന് മുമ്പിൽ ഒരു മറ എന്ന അവസ്ഥയുണ്ടാവില്ല. അവന്റെ കണ്ണിന്റെ മുമ്പിൽ ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ അവന് സാധിക്കും. അറിവില്ലാത്തത് കഴിയില്ല, അറിവില്ലാത്തത് മനസ്സിലാകൂല. എന്താണ് ശരി, ഏതാണ് തെറ്റി എന്ന് വേർതിരിക്കാറുണ്ട്. അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചിട്ടുള്ളത്, അവരുടെ നെഞ്ചിനകത്തുള്ള കൽബുകൾക്കാണ്. എന്താണ് കൽബിന്റെ കണ്ണ്? അഥവാ യഥാർത്ഥ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഹഖ്ഖും ബാത്തിലും വേർതിരിച്ചറിയാനുള്ള കഴിവ്, അതാണ് അവർക്ക് ഇല്ലാത്തത്. ഗുബ്ബാറുകൾക്കും അള്ളാഹുവിനെ ദിക്ര ചെയ്യുന്നവർക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു പറയാം. ഇനി കൽബ് തിരിഞ്ഞു പോയാലോ? അവരുടെ കണ്ണിനൊന്നും മനസ്സിലാവൂല, ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാവാൻ പറ്റൂല. ഇൽമില്ലായെങ്കിൽ അള്ളാഹു തആല പറഞ്ഞു, وقالوا قلوبنا في اكنه مما تدعون اليه وفي اذاننا وقر ومن بيننا وبينك حجاب. ഞങ്ങളുടെ കൽബ് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ചെവിയിൽ ഒരു മൂടി ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയും നാളെയും ഈ ഹാട്ടിന്റെയും പേരിൽ ഒരു ഹിജാബ് വീഴപ്പെട്ടിട്ടുണ്ട് എന്ന് കുബ്ബാറുകൾ പറയുന്ന വാക്കുകളാണ്. സഹോദരങ്ങളെ, ഇവിടെ പറയുന്നത് നമ്മുടെ കണ്ണിന് മുമ്പിലുള്ള ഒരു മറയുണ്ട്, അഥവാ തിന്മകൾ കാരണത്താലോ കുബ്ര കാരണത്താലോ നമ്മുടെ മുമ്പിൽ വീണ് പോകുന്ന മറ. ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത മറ. ഒരു കാര്യം നടക്കുമ്പോൾ ഇതിന്റെ അനന്തരഫലം എന്താകുമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു മറ. ആ മറ നീങ്ങണമെങ്കിൽ എന്തുണ്ടാവണം? അത് എത്ര മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോരുത്തരും ഇൽമിന്റെ നിലയിൽ വ്യത്യസ്ത ദർജയിലായിരിക്കും. ഓരോരുത്തരും ഓരോ അവസ്ഥയിലായിരിക്കും. നമുക്ക് ഇൽമുള്ള ഒരു വിഷയം, നമുക്ക് അറിയുന്ന ഒരു വിഷയം, ആ വിഷയം അറിയാത്ത ഒരാൾ ആ വിഷയത്തിൽ ഒരു അബദ്ധത്തിൽ ചാടുമ്പോഴാണ് നമുക്കുള്ള ഇൽമിന്റെ വില നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് കൂടുതൽ ഇൽമുണ്ടെങ്കിലോ കൂടുതൽ ആളുകൾ കഴിച്ചു പോകുന്ന മേഖലയിൽ നമുക്ക് സുരക്ഷിതരാകാൻ പറ്റും. ആ ഇൽമു കൊണ്ട് യഥാർത്ഥ രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. അതാണ് പ്രകാശം എന്ന് പറയുന്നത്, അത് ജീവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുഖം പറഞ്ഞു നോക്കൂ, അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ يمشي به في الناس كمن مثله في الظلمات ليس بخارج منها أومن كان ميتا فأحييناه وجعلنا له نورا قلت ما يجب يا وسيع هذا هو قلب الجيب لله إذا أفعل بالله وسيع فأحييناه نعم الجيب نلقي وجعلنا له نورا أول فجاشا نلقي يمشي به في الناس അവൻ ആ പ്രകാശം കൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നു. കവൻ മതലുമാർ ഒരു ഇരുട്ടിലകപ്പെട്ട പോലെ ഇരുട്ടിലകപ്പെട്ട് പുറത്തേക്ക് വരാൻ പറ്റാതെ പെട്ടി നടക്കുന്നതിന്റെ അവസ്ഥ പോലെയാണോ ഒരുത്തൻ ഈ പ്രകാശം ലഭിച്ചവൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. അള്ളാഹു സഹോദരങ്ങളെ, ഇൽമിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഇൽമിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അറിയാൻ സാധിക്കും. അത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. വളരെ ശ്രേഷ്ഠമായ ഒരവസ്ഥയിൽ നമ്മെ എത്തിക്കും. ഖുർആൻ നമുക്ക് ഖുർആൻ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ യജ്അൽ ലകും ഫുർഖാന. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഹഖും ബാത്തിലും വേർതിരിച്ചറിയാൻ കഴിയും. അതൊരു അൽബ് കൊണ്ടാണ് ഏറ്റവും അധികം ലഭിക്കുക. എന്നിട്ട് പറയാണ് ഇനി നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിയാണ് എപ്പോഴെങ്കിലും തെറ്റ് വന്ന് വിചാരിക്കാം. അപ്പോഴും നിനക്ക് നേരായ മാർഗത്തിൽ വഴി കാണിക്കാൻ എന്തുണ്ടാവും? അൽബുണ്ടാവും. അൽബ് നമ്മൾ ഉപദേശിക്കും. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ. ഇവിടെ ഇൽമുള്ള ഒരാള് ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നർത്ഥമല്ല. ഒരാൾക്ക് നല്ല ഇൽമുണ്ട്, അവനൊരു പാപം ചെയ്യില്ല എന്നുള്ള അർത്ഥമല്ലോ, ഇല്ല. പക്ഷേ ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരു പാപം ചെയ്യാനുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു തിന്മ. ആ തിന്മ ഒരു അറിവുള്ള ഒരാൾ ചെയ്തു, അറിവില്ലാത്ത ഒരാൾ ചെയ്തു, രണ്ടുപേരും അതിൽ അകപ്പെട്ടതാണ്. സാധാരണക്കാരൊരാൾ അകപ്പെട്ടു. ഈ സാധാരണക്കാരനായ വ്യക്തിക്ക് തിന്മ കൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങൾ, അവന്റെ കൽവിൽ ബുദ്ധിമുട്ടുണ്ടാകും, ബാക്കിയുടെ ബുദ്ധിമുട്ടുകൾ, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആർക്കും മനസ്സിലാവൂല. ഇല്ലാത്ത ആൾക്ക് മനസ്സിലാവൂല. അവനാ തിന്മയെ എങ്ങനെ ഒഴിവാക്കണം, ഈ തിന്മയെ എങ്ങനെ മായ്ച്ചു കളയണം, ഇതിന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക. അവൻ അറിയാതെ അത് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ എഴുതുന്നതാണോ? എഴുമില്ലാതൊരാൾ തിന്മയിൽ ഏതെങ്കിലും വീട് പോയാൽ തന്നെയും ആ തിന്മയിൽ നിന്ന് അവൻ എങ്ങനെ രക്ഷപ്പെടണമെന്ന് അവനറിയാം. ഏത് നന്മ ചെയ്തിട്ടാണ് ഈ തിന്മയിലേക്ക് മായ്ച്ചു കളയാൻ സാധിക്കുക? ഏത് നന്മകളിലാണ് ഞാൻ മുന്നേറേണ്ടത്? എങ്ങനെയാണ് ഞാൻ ഈ തിന്മയിൽ വീണത്? അതിനുള്ള വഴി എങ്ങനെയാണ് ഞാൻ നടക്കേണ്ടത്? എഴുമുള്ളവന് പിശാചിന്റെ വസ്വാസം വരുമ്പോൾ പിശാചിന്റെ വസ്വാസാണ് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ പോക്ക് എങ്ങട്ടാന്ന് അറിയാൻ സാധിക്കും. എഴുമില്ലാത്തവർ ഒന്നും അറിയാൻ സാധിക്കില്ല. എഴുമില്ലാത്തവർ ഇരുട്ടത്തിൽ കടന്ന് തപ്പുന്നതിന് പോലെയാണ്. മറ്റേയാൾ എന്തെങ്കിലും അബദ്ധത്തിൽ വീണാലും തിരിച്ചു വരാനുള്ള വഴി അവൻ അറിയുന്നുണ്ടാകും. അതാണ് ഇൽമിന്റെ ശ്രേഷ്ഠത. അപ്പൊ നീ എപ്പോഴെങ്കിലും വഴി തെറ്റിപ്പോയാലും നിനക്ക് നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ഒരു കാര്യമായിട്ട് ഇൽമിനോടൊപ്പം ഉണ്ടാകും എന്ന് അല്ലാഹു റഹ്മഹുവ പറയാണ്. അപ്പൊ ഈ ബൈത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഇൽമിന്റെ പകരമായിട്ട് ഈ രണ്ട് ബൈത്തുകളിൽ പറഞ്ഞത്. ഒന്ന്, ഇൽമ് കൊണ്ട് മറ്റുള്ളവരേക്കാൾ ശ്രേഷ്ഠത, മഹത്തായ സ്ഥാനം നിനക്ക് ലഭിക്കും. രണ്ടാമത്തേത്, നിനക്ക് നിന്റെ കണ്ണിനെ ചുറ്റിട്ടുള്ള മൂടി ഹക്കും ബാത്തിനും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരു പ്രകാശം ലഭിക്കും. മൂന്നാമത്തെ കേത് നീ എപ്പോഴെങ്കിലും സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് എന്തെങ്കിലും തിന്മയിൽ അകപ്പെട്ടു പോയാലും ആ യഥാർത്ഥ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ എളുപ്പമുള്ള വഴികൾ നിനക്ക് മനസ്സിലാകും, നിനക്ക് അതിന് എളുപ്പത്തിൽ സാധിക്കും. അടുത്ത പതിനൊമ്പതാമത്തെ വയസ്സ് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസം മക്കാനാണ് ഉദ്ദേശം, അഥവാ അന്ത്യനാൾ മക്കാനാണ് കൊണ്ടുന്ന ഉദ്ദേശം. അന്നാദി താജൻ, നീ ഒരു കിരീടം അടിയപ്പെടും. നിനക്ക് നാളെ ആളുകളെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അക്ഷരയിൽ ഒരു കിരീടം അണിയുന്നവനാകും. വയസ്സൂക്കൽ ജമാലല്ല അരീച്ച, ഇനി എന്തെങ്കിലും നിന്റെ വസ്ത്രത്തിൽ നഗ്നത വെളിവാകുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിലും ഈ എഴുതു കൊണ്ട് അതിന് അലങ്കാരം നൽകപ്പെടും. അതുകൊണ്ട് നീ വസ്ത്രം ധരിക്കപ്പെടും, അതിന് സൗന്ദര്യം ഉണ്ടാകുമെന്നത്. ഇതുകൊണ്ടുള്ള ഉദ്ദേശങ്ങൾ, ഒന്ന് സഹോദരങ്ങളെ, നാളെ പരലോകത്ത് മനുഷ്യരിൽ ഇൽമുള്ളവർ, ഖുർആൻ അറിയുന്നവർ, അത് പഠിച്ചവർ, അത് പഠിപ്പിച്ചവർ, അവരെ പ്രത്യേകം കിരീടം അറിയിപ്പിക്കും. ഹദീസിലെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇൽമുള്ളവർക്ക് നാളെ പരലോകത്ത് ആളുകളുടെ മുമ്പിൽ വലിയ കിരീടം അറിയിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവർക്ക് അതിനനുസരിച്ചുള്ള സ്ഥാനവും മഹത്വവും നൽകും. വയസ്സൂക്കൽ ജമാല ഇല അരീച്ച, നിന്റെ വസ്ത്രം അത് കീറിപ്പറഞ്ഞ വസ്ത്രമാണെങ്കിലും ന്യൂനതയുള്ള വസ്ത്രമാണെങ്കിലും ഈ എഴുന്നു കൊണ്ട് നിനക്ക് സൗന്ദര്യം ഉണ്ടാകും. ഈ എഴുന്നു കൊണ്ട് നിനക്ക് സൗന്ദര്യം നൽകപ്പെടുന്ന, നീ അണിയിച്ചൊരുക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. പരലോകത്ത് വലിയ പ്രതിഫലമുണ്ട്, ദുനിയാവിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കണം. സഹോദരങ്ങളെ, നാം അറിയപ്പെടുന്ന പല പണ്ഡിതന്മാരും അടിമകളായിരുന്നു. ഹസനൽ ബസ്രി റഹിമഹുള്ള അടിമയായിരുന്നു. അച്ചാബി അബി അബ്രഹാം അടിമയായിരുന്നു. പല പ്രശസ്തരായ പണ്ഡിതന്മാരും അടിമകളായിരുന്നു. അവരുടെ കൂലക്കകത്ത് അന്ന് നാട് ഭരിച്ചിരുന്ന വലിയ രാജാക്കന്മാർ അവരുടെ കൂലക്കകത്ത് ദീനിന്റെ കിഴിവ് ചോദിച്ചു ചെല്ലുമായിരുന്നു. ഇബ്നു മുബാറക് റഹിമഹുള്ള ഹജറൽ അസ്വദിനെ ചിന്തിക്കാൻ വരുമ്പോൾ രാജാവ് തിരക്കി കാരണം പുറത്ത് കാത്തിക്കുകയാണ്. ഇബ്നു മുബാറക് റഹിമഹുള്ള വരവ് കണ്ട് ആളുകൾ മാറിക്കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇബ്നെ ചേർത്തത് രാജാവിന് കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വരവ് കണ്ട് ആളുകൾ മാറിക്കൊടുക്കുന്നത് കണ്ടിട്ട് രാജാവിന്റെ പത്നി പറഞ്ഞുപോയി, ഇതാണ് ശ്രമം, ഇതാണ് ശ്രേഷ്ഠത, ഇതാണ് മഹത്വം. എത്രയെത്ര ചരിത്രങ്ങൾ, എത്രയെത്ര ചരിത്രങ്ങൾ! അവർ ദരിദ്രരായിട്ടും അവർക്ക് ന്യൂനതകൾ ഉണ്ടായിട്ടും അവർക്ക് കുറവുകൾ ഉണ്ടായിട്ടും അവരുടെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞതായിട്ടും അവർക്ക് ദുനിയാവിൽ തന്നെയും ഉന്നതമായ സ്ഥാനം, അലങ്കാരം എഴുപ കൊണ്ട് ലഭിച്ചിട്ടുണ്ട്, എഴുപ കൊണ്ട് നേടിയിട്ടുണ്ട്. സഹോദരങ്ങൾ, നമ്മൾ ഇസ്ലാമത്തോടുകൂടി എഴുപ നേടുകയാണെങ്കിൽ നമ്മുടെ മറ്റൊരു കുറവുകളും കുറവല്ല, മറ്റൊരു ന്യൂനതകളും ന്യൂനതകളല്ല. അള്ളാഹു തആല ആളുകൾക്ക് മുമ്പിൽ നമുക്ക് ശർഫ് നൽകുന്ന കാര്യമാണ് ഇൽമ്. മറ്റുള്ളവരെക്കാൾ നമ്മെ മുന്നിരിക്കുന്ന, അവരെക്കാൾ ശ്രേഷ്ഠ നൽകുന്ന കാര്യമാണ് ഇൽമ്. ഇൽമിന്റെ മഹത്വമാണ് നമ്മൾ നിയ്യത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അല്ലാഹു മഹ്മൂദ് പറയുന്നത്, ആ ഇൽമ് കൊണ്ട് പരലോകത്തെ കിരീടം അണിയിപ്പിക്കും. ദുനിയാവിലെ നിന്റെ എന്ത് ന്യൂനതകളും എന്ത് കുറവുകളും അതെല്ലാം അലങ്കാരമാക്കുന്ന കാര്യമാണ് ഇൽമ് എന്നുള്ളത്. എന്നിട്ട് പറയാണ്, നിനക്ക് നേടാം കൊണ്ടുള്ള നേട്ടം, മാതും നീ ജീവിക്കുന്ന കാലമത്രയും, ജീവിക്കുന്ന കാലമത്രയും ആ എഴുമ കൊണ്ട് നിനക്ക് നേട്ടമുണ്ടാകും. ഇപ്പോൾ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ബാക്കിയാകും ദിക്റുഹു ലക ഇൻ ദഹബ്ത, നീ പോയി കഴിഞ്ഞാലും നിന്റെ ദിക്ർ എന്തായിരിക്കും, ഇവിടെ ബാക്കിയായിരിക്കും. നിന്നെ കുറിച്ചുള്ള ഓർമ്മ, നിന്നെ കുറിച്ചുള്ള സ്മരണ ഇവിടെ ബാക്കിയായിരിക്കും. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, യനാലുഹു ചില രീതിയിൽ ദിക്റുഹു എന്നതിന് ദുഹ്റുഹു എന്നതാണ് രണ്ടുപേരെ അർത്ഥം തന്നെയാണ്. യനാലുഹു, നീ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നിനക്കത് ഉപകാരം ഉണ്ടാകുന്ന കാര്യമാണ്. എന്നാൽ എൽമ അവിടെ നിൽക്കുന്നൊരു കാര്യമല്ല, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് ഉപകാരം ഉണ്ടാവുക, അല്ല, എൽമ കബറിൽ പോലും ഉപകാരം ഉണ്ടാകും. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും അവിടെ മുറിഞ്ഞു. മൂന്ന് കാര്യങ്ങൾ അവിടെ ഉണ്ടാവുള്ളൂ. ഇല്ല സ്വലഖത്തിൽ ജാരിയ, ജാരിയായ സ്വലഖാവുണ്ടാവും. ഉപകാരപ്രദമായ അഴിവ് അവനുണ്ടാവും. അല്ലെങ്കിൽ അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം അവനുണ്ടാവും. ഈ മൂന്ന് കാര്യങ്ങൾ അവനുണ്ടാവും. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ മൂന്ന് കാര്യത്തിൽ തന്നെയും യഥാർത്ഥത്തിൽ ബാക്കി അവൻ എഴുപ്പ് മാത്രമാണ്. സ്വതപ്പത്തിൽ ജാരിയ ചിലപ്പോൾ നശിച്ചു പോകാം, അവൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളി എപ്പോൾ തകർന്നു പോവാം, അത് നിന്നു പോവാം ഒക്കെ ഉണ്ടാവാം. വലത് സ്വാലിഹ്യതപോലും കുട്ടിയുണ്ട്, കുട്ടി മരിച്ചു പോവാം തീരാം. പക്ഷേ അപ്പോഴും മരിക്കാതെ നിലനിൽക്കുന്ന, എപ്പോഴും മാറിക്കൊണ്ട് നിൽക്കുന്ന നിലനിൽക്കുന്ന ആ കാര്യം എന്ന് പറഞ്ഞാൽ അഴിമിനുണ്ട്. അത് ഉപകാരപ്രദമായിട്ടുള്ള അഴിമ ശരണ്ടിന്റെ അഴിമ. അത് ദുനിയാവ് ജീവിക്കുന്ന കാരണത്തിലേ നമുക്ക് ഉപകാരമാണ്. നേരത്തെ പറഞ്ഞ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി പിന്നെ ബാക്കിയുള്ള ഇതുപോലെ നേട്ടങ്ങൾ കബറിന് നേട്ടമാണ്, എന്നിട്ട് അവിടെ അവസാനിച്ചില്ല. എന്നിട്ട് പറയാണ് നിന്റെ ദിക്ര, നിന്നെ കുറിച്ചുള്ള സ്മരണ ഇവിടെ ബാക്കിയാകും. നീ പോയി കഴിഞ്ഞാൽ, അതാവാ നീ മരിച്ചു കഴിഞ്ഞാൽ. സഹോദരങ്ങൾ ആലോചിച്ചോട്ടെ, നമുക്ക് ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ അറിയാം, നാം അതേ പറ്റി പറയുന്നുണ്ട്. ഇമാം ഷാഫിഈയെ അറിയാം, ഇമാം മാലിക്കിനെ അറിയാം, ഇമാം അബൂ ഹനീഫിനെ അറിയാം, ഹസനുൽ ബസ്രി റഹ്മുല്ലാഹി അറിയാം, ഇബ്നു ഉബാദ അറിയാം, ഹമാദ് ബിൻ സലമ, ഹമാദ് ബിൻ സൈദ്, സുഫിയാൻ ഉയൈന, സുഫിയാൻ സൗദി, അങ്ങനെ തുടങ്ങി ഇബ്നു തൈമിയ റഹ്മുല്ലാഹ്, ഇബ്നു ഖയ്യിം റഹ്മുല്ലാഹ്, അലി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുല്ലാഹ്, ഇങ്ങനെ 1400 വർഷങ്ങൾക്കിടയിൽ ജീവിച്ച ഒരുപാട് പണ്ഡിതന്മാരുടെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതും ഇതിനപ്പുറത്തും അന്ന് ജീവിച്ച ഏതെങ്കിലും സമ്പന്നന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇല്ല. അവരുടെ സമ്പത്ത് അവരുടെ ജീവിതത്തിൽ അവർക്ക് പേര് നൽകിയിട്ടുണ്ടാവും, പക്ഷെ അതിന് ശേഷം നൽകിയിട്ടില്ല. ബാക്കി എന്തെല്ലോ നേട്ടങ്ങളുടെ ആളുകൾ ഉണ്ടാവും, ആ കാലത്ത് അവർക്ക് പേര് നൽകിയിട്ടുണ്ടാവും, പിന്നീട് അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. സഹോദരങ്ങളെ, എഴുമ എന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ മരണപ്പെട്ടാലും നമ്മൾ ആലോചിച്ച് നോക്കണം എത്ര കാലമായി പണ്ഡിതന്മാർ മരണപ്പെട്ടിട്ട്. അവരുടെ എഴുതി ഇന്നും നിലനിൽക്കുന്നു, അവരുടെ പേരുകൾ എന്നും പറയുന്നു, പലരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെ കാണാൻ ആഗ്രഹിക്കുന്നു, അവർ ചെയ്ത നന്മകൾ എടുത്തു പറയുന്നു. എന്തെല്ലാം കാര്യങ്ങൾ എഴുതുകൊണ്ടല്ലാതെ എന്തുകൊണ്ടാണ് ഇത് ലഭിക്കുക? അതാണ് സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയാലും നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും വയറുക്കാതിക്കുറുന്നു, നിന്റെ സ്മരണ ഇവിടെ നിലനിൽക്കും. ഈ ദുനിയാവ് സ്മരിക്കും, ദുനിയാവിൽ ആ ലോകാവസാനം വരെ നീ നൽകിയ അഴിവ്, നീ പഠിപ്പിച്ചു കൊടുത്ത അഴിവ്, നീ നേടിയ അഴിവ് അതിവിടെ നിലനിൽക്കും. നീ മരണപ്പെട്ടു പോയാൽ അഴിവിന്റെ ശ്രേഷ്ഠതയാണ്. എങ്ങനെയാണ് ഒരു താലിമിന് എഴുമിന് വിശ്രമിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരു താലിമിന് എഴുമിന് എഴുമ നേടുന്നതിൽ മടിഞ്ഞാടിക്കാൻ സാധിക്കുക? താലിമി എഴുമ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാനക്കേടല്ല. ആരാണോ എഴുമ നേടുന്നത് അവനാണ് താലിമിൽ എഴുമ്പ്. എഴുമ നേടാത്തവൻ എങ്ങനെയാണ് താലിമിലിമാവുക? ഒരിക്കലും ഇല്ല. പൊതുവായിട്ടുള്ള സഹോദരങ്ങളെ, എന്തെങ്കിലും എഴുമിന്റെ സദസ്സുകളിൽ നമ്മൾ നഷ്ടം വരുത്തരുത്. എഴുമിന്റെ സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുക. നമുക്ക് ലഭിക്കുന്ന എഴുമ ഏതെങ്കിലും തരത്തിൽ തീർച്ച ദുനിയാവിൽ നമുക്ക് എന്തായാലും അതിന്റെ അക്ഷരം ഉണ്ടാവും, സംശയമില്ല. കബറിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് അതിന്റെ ഉപകാരം ഉണ്ടാകും. ഇനി മരണപ്പെട്ടു പോയാലും ദുനിയാവിൽ നിലനിൽക്കുന്ന കാര്യം ആ എഴുമ കൊണ്ട് നമുക്ക് നേടിയിട്ടുള്ള ദിക്റാണ്, നമ്മളെ കുറിച്ചുള്ള സ്മരണയാണ്. രണ്ട് പൈസ കൂടുതലും പറയാണ്. هو العظم المهند ليس ينبو تصيب به مقاتل من أردت وكجز لا تخاف عليه رسما خفيف الحمل يوجد حيث كنت هو العظم المهند ليس ينبو هذا هو علم علم على العظم عظم الأرض الصيف وعلم المهند മുഹല്ലദ് എന്നുള്ളത് പല അർത്ഥങ്ങളുള്ള പറയുന്നുണ്ട്, വളരെ ബലവത്തായിട്ടുള്ള മൂർച്ചയുള്ള എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ഹിന്ദിയിലേക്ക് ചേർത്തി പറയുന്നുണ്ട്, ഹിന്ദ് അഥവാ ഇന്ത്യ ആയിരിക്കണം, ഹിന്ദു വേറെ സ്ഥലത്തിലും പറയാറുണ്ട്. ഹിന്ദി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വാള് അഥവാ വളരെ ബലമുള്ള മൂർച്ചയുള്ള വാള് അതാണ് ഹിന്ദി. ലൈസ എൻബു അത് തെറ്റില്ല, എൻബു പറഞ്ഞ ശബ്ദ തെറ്റുക, തെറ്റാത്ത ഒരു വാളാണ് അഥവാ ലക്ഷ്യം തെറ്റാത്ത വളരെ ബലവത്തായിട്ടുള്ള വാളാണ് ഹിന്ദി. തുസീബു ബിഹി മഖാതിലമൻ അറദ്ത, നീ ഉദ്ദേശിക്കുന്നവനെ അതുകൊണ്ട് നിനക്ക് ബാധിപ്പിക്കാം, അതുകൊണ്ട് നിനക്ക് ഉപദ്രവം ഏൽപ്പിക്കാം, അഥവാ വാളുകൊണ്ട് നിനക്ക് എന്താണോ കാര്യം അത് നീ ഉദ്ദേശിക്കുന്നവനെ നിനക്ക് അത് ഏൽപ്പിക്കാൻ സാധിക്കും. ഒന്ന് ബലമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി അവന്റെ വാക്ക് ദൃഢമായതായിരിക്കും, അവർ ഭയപ്പെടാനുണ്ടാവില്ല. അവന്റെ വാക്കിന് ചബാത്തുണ്ടാവും, സ്ഥിരതയുണ്ടാവും. അവർ വേറെ പേടിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ബലവത്തായിട്ടുള്ള കയറാണ് അതൊരിക്കലും പൊട്ടാത്ത ബലമായി നിൽക്കുന്നത്. ആ ധൈര്യത്തിൽ അവരത് ഉപയോഗിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും അബദ്ധം പറ്റുമെന്ന് പേടിക്കേണ്ടാവും. യഥാർത്ഥ അഴിമാണ് നേടിയിട്ടുള്ളതെങ്കിൽ അത് അവന് കൂടുതൽ ധൈര്യം നൽകുന്ന കാര്യമാണ്. തുസീവും ഇനിയും അപ്പാസിനെന്ന അവസ്ഥ, നീ ഉദ്ദേശിക്കുന്നവനെ നിനക്ക് അതുകൊണ്ട് ബാധിപ്പിക്കാം. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതുകൊണ്ടുള്ള ഉദ്ദേശം ദീനിനെതിരെ വരുന്ന ശുഭത്തുകളും ശുഭത്തുകളും, അഥവാ പ്രത്യേകമായിട്ടും ദീനിന്റെ എഴുതിന് നേരെ വരുന്ന ശുഭത്തുകൾ, പഴച്ച കക്ഷികളിൽ നിന്ന്, വിദ്യാർത്ഥിക ആളുകളിൽ നിന്ന്, പഴച്ചു പോയ ആളുകളിൽ നിന്ന് ഒരുപാട് ശുഭത്തുകൾ ഉണ്ടാകും. ആ ശുഭത്തുകൾക്ക് നേരെ നമ്മൾ എതിർത്ത് നിൽക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ടത് എന്താണ്? ബലവച്ചായൊരു വാളാണ്. അത് എങ്ങനെ വെച്ചാലും തെറ്റൂല. അത് കൊള്ളണ്ടെടുത്ത് കൊള്ളും, മൂർച്ചയിൽ കൊള്ളും. അത് കൊള്ളണമെങ്കിൽ വേണം എഴുതി വേണം. എഴുതില്ലാതെ നമുക്ക് സാധിക്കില്ല. ഉപദേശത്തിൽ പറയുന്നുണ്ട്, ഇൽമ നേടുക എന്ന് പറഞ്ഞാൽ വാള് മൂർച്ച കൂട്ടുന്നത് പോലെയാണ്. വാള് മൂർച്ച കൂട്ടുന്നത് പോലെയാണ്. നീ എത്ര മൂർച്ച കൂട്ടുന്നുവോ അത്രയും വെട്ടിന്റെ എണ്ണം കുറഞ്ഞിട്ടു. അതായത് ഊർച്ചയുള്ള വാളുണ്ടോ ഒറ്റ വെട്ട് വെട്ടിയാതെയോ, ഊർച്ചയില്ലാത്ത വാളുണ്ടോ കുറെ ഒട്ടുപറ്റേണ്ടി നേരാണെന്ത് ചെയ്യൂല, മുറിയൂല. അഥവാ ഇൽമ നേടുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ, വിദ്യാർത്ഥിയുടെ കക്ഷികൾക്കെതിരെ പറയുമ്പോൾ, ശുഭത്തുകൾക്കെതിരെ പറയുമ്പോൾ, ആ വെട്ട് നേരാവണ്ണം കൊള്ളണമെങ്കിൽ, അതിനെ നേരാവണ്ണം എതിർക്കണമെങ്കിൽ നമുക്ക് നല്ല ഇൽമുണ്ടായിരിക്കണം. ആ ഇൽമാണ് ഒരു ബലമുള്ള വാളിനെ പോലെയാണ് നീ ഉദ്ദേശിക്കുന്നത് പോലെ. അതുകൊണ്ട് എതിർത്ത് നിൽക്കുന്ന ആളുകളെ, വിദ്യാർത്ഥിക ആളുകളെ, മലയാളത്തിന്റെ ആളുകളെ എതിർക്കാൻ നമുക്ക് സാധിക്കും. ഇൽമുകൊണ്ടുള്ള മറ്റൊരു പൊങ്കുല അതുപോലെ തന്നെ പറഞ്ഞു, وَكَنْزٌ لَا تَخَافُ عَلَيْهِ نِسْفًا خَفِيفُ الْحَمْلِ يُوجَدُ حَيْثُ كُنْتَ وَكَنْزٌ أَدْرِ دِيَا لَا تَخَافُ عَلَيْهِ نِسْفًا كَلَّنَا بَيْرِكَنَا بِاللَّهَةَ نِدِي كَلَّنَا بَيْرِكَنَا بِاللَّهَةَ نِدِيَا خَفِيفُ الْحَمْلِ ഏറ്റവും വളരെ എളുപ്പമായിട്ടുള്ള യൂജദു ഹൈഫു കുന്ത, നീ എവിടെ ആയിരുന്നാലും അത് അവിടെ ഉണ്ടാകും. എഴുതിന്റെ മറ്റൊരു ശ്രേഷ്ഠതയാണ്. നമ്മൾ ആലോചിച്ചു നോക്കി, ഒക്കെ നിധിയാണ് അന്ന് പ്രത്യേകിച്ച് രാഹുൽ മുഹമ്മദിന്റെ കാലത്ത് നിധി എന്ന് പറഞ്ഞാൽ സ്വർണം വലിയ അതുപോലുള്ള സാധനങ്ങളാണ്. അതിനെ സൂക്ഷിക്കണമെങ്കിലും അതിനെ കൊണ്ടു നടക്കണമെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ട്. അതിനെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ, അത് എന്നിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ കുറിച്ച് പേടിക്കണം. നമ്മളെ ചിന്തിച്ചാൽ മതി, നമ്മളെ തന്നെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് പോയാൽ നെഞ്ചിൽ എത്രത്തോളം ചിന്ത ഉണ്ടാവും. അപ്പൊ ആ നിധി പോലെ ഒരു നിധിയാണ്. എന്തിനു പേടിക്കണ്ട? കള്ളനെ പേടിക്കേണ്ട ആവശ്യമില്ല. എഴുപ കള്ളടുത്തുണ്ട് എന്ന് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരു ആവശ്യമില്ല. കള്ളനെ ഭയപ്പെടേണ്ടതില്ലാത്ത ഒരു നിധിയാണ് എഴുപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഈ പണം എടുത്തു കൊണ്ടുപോകുന്നത് പോലെ എടുത്തുകൊണ്ടു പോകാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ഇതിൽ ഹെൽപ്പും ഉൾക്കൊണ്ടു, ഫഹുവും ഉൾക്കൊണ്ടു. എഴുപ എന്ന് പറഞ്ഞാൽ അത് ഹെൽപ്പുകൊണ്ട് ഹെപ്പുമാക്കേണ്ടതുണ്ട്, സ്വഹുമുണ്ട് മനസ്സിലാക്കുന്നതുണ്ട്. ഈ രണ്ടും ഹെപ്പുമും പറഞ്ഞു, ഹെപ്പു എന്ന് പറഞ്ഞാൽ മനഃപ്പാടമാക്കുന്നത്, സ്വഹുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ കുറിച്ചുള്ള ഗ്രാമ്യത. ഈ രണ്ട് കാര്യങ്ങൾ ആർക്കുണ്ടാൻ പറ്റൂല. കള്ളന്മാർക്ക് കട്ടെടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഈ ബൈക്കിനെ വിശദീകരിക്കുന്നവർക്ക് ഹെപ്പുവിന്റെ പ്രാധാന്യം വളരെയധികം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പിന്നാമൊരു എഴുമകളോട് എഴുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് പിന്നെ ഹെപ്പുവാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ഫഹുവാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അതെല്ലാം അതുകൊണ്ട് അമൽ ചെയ്യാനാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മൂന്ന് തരത്തിലും നമുക്ക് എന്തുണ്ടായിരിക്കണം? ഇത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോ ഹെൽപ്പുവും ഫഹുവും ഒരു കാര്യം നമ്മൾ ഹിഫുവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ട് ആർക്കും എടുത്തുകൊണ്ടാകാൻ സാധിക്കില്ല. ഈ വിഷയത്തിൽ ഒരു ചരിത്രം കാണാം. ഗസ്ദാലി, അദ്ദേഹം ആദ്യകാലത്ത് മുത്തകല്യമും സൂഫിയും എല്ലാം ആയിരുന്നു. അവസാന കാലത്ത് അദ്ദേഹം സൽഫിയെത്തിയ നെഞ്ചിലേക്ക് മടങ്ങിയെന്ന് നമുക്ക് കാണാം. അദ്ദേഹം ഒരു ദിവസം ഒരു യാത്ര പോവുകയാണ്. അപ്പൊ യാത്ര പോകുമ്പോൾ അദ്ദേഹം എഴുമ നേടുന്നതൊക്കെ എഴുതി വെക്കാറുണ്ടായിരുന്നു, എഴുതി വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പോകുമ്പോൾ എന്ത് ചെയ്യും? ആ എഴുമ എഴുതി വെച്ച ആ ഏതെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിനോടൊപ്പം കൊണ്ടുപോകാറുണ്ട്. അങ്ങനൊരു യാത്രയിൽ അദ്ദേഹം ഒരു ഒട്ടക പുറത്തോ മറ്റോ പോകുന്ന സമയത്ത് കുറെ കള്ളന്മാർ, ഈ കൊള്ളക്കാരായ കൊള്ളക്കാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അങ്ങനെ എന്താണ് ഈ പെട്ടികളിൽ എന്താണ് ഏറ്റിക്കൊണ്ടു പോകുന്നത് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നാ യേശുക്കുമ്പോ അത് പുസ്തകങ്ങളുടെ ഏടുകളാണ്, വഴിമ്പോൾ കഴിയുമാണത് തകത്തുഹു എന്ന ഷേഖുമാരുടെ അടുത്ത് ഞാൻ എഴുതിയതാണ്. എതിർത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. മകളന്മാർ അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ടായി, അതെടുത്ത് കൊണ്ടുപോയി എന്നും അത് നശിപ്പിച്ചു എന്നില്ല. ഹിഫില്ലാത്ത എന്റെ ഇമാണുള്ളത്, ഒരു കാര്യം നീ മനസ്സിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അത് ഇഫാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പിന്നീട് യാത്ര കഴിഞ്ഞ് പിന്നെ നേടിയ ഇന്നെല്ലാം അദ്ദേഹം ഹിഫാക്കുകയാണ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ വേറെ ഒരുപാട് അളവാനുള്ള ചരിത്രം അവർ ഹിഫാക്കിയതിന്റെ പ്രാധാന്യം കാണാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹിഫും ഉദ്ദേശിക്കുന്നത് ഫഹും ഉദ്ദേശിക്കുന്നത് ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കി. ഈ രണ്ടും ആർക്കും ഉണ്ടാകാൻ പാടില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. കള്ളന് കൊണ്ടുപോകാൻ എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല, സമ്പത്തിനെ പോലെ പറ്റില്ല. പക്ഷേ ഇൻമെടുത്തു കൊണ്ടുപോകുന്ന ചില കള്ളന്മാരുണ്ട്, ഇൻമെടുത്തു പോകുന്ന ചില കള്ളന്മാരുണ്ട്. അത് ആരാണ്? നിന്റെ കണ്ണ് ഒരു കള്ളനാണ്. വയറു കലിസ്തുൻ, നിന്റെ കൈ ഒരു കള്ളനാണ്. വബക്കനു കലിസ്തുൻ, നിന്റെ വയറ് ഒരു കള്ളനാണ്. അതുപോലെ തന്നെ ഒപ്പാറിച്ചു കലിസ്തുൻ, നിന്റെ മുഖ്യസ്ഥാനം ഒരു കള്ളനാണ്. എങ്ങനെയാണ്? അതുകൊണ്ട് നീ തിന്മകൾ ചെയ്താൽ, തിന്മകളിൽ മുഴുകിയാൽ എഴുന്നുണ്ടാവും, നഷ്ടപ്പെടും, എഴുന്ന് വായിക്കപ്പെടും. ഈ അവയവങ്ങൾ കൊണ്ട് ശരീരം കൊണ്ടും എല്ലാം നമ്മൾ തിന്മകൾ ചെയ്താൽ എഴുന്ന് മറപ്പിക്കപ്പെടും. പല പണ്ഡിതന്മാരും ഖുർആൻ ഹിഫ്വാക്കിയ പണ്ഡിതന്മാർ ഹറാമായ ഒരു നോട്ടം കൊണ്ട് 40 വർഷത്തിന് ശേഷം ഖുർആൻ മൊത്തം മറപ്പിക്കപ്പെട്ട അവസ്ഥയുണ്ടായ ചരിത്രങ്ങൾ കാണാം. അപ്പോൾ എഴുന്ന എന്നത് നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തുനിന്നൊരു കളഞ്ഞ് കൊണ്ടാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ അവയവങ്ങൾ നമ്മൾ അള്ളാഹുവിനെ നിഗ്രഹിച്ച് തിന്മകൾ ചെയ്താൽ നമ്മുടെ എഴുപ് മറപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും, അത് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതെല്ലാവർക്കും പൊതുവായിട്ടുള്ള കാര്യമാണ്. എഴുതി എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് കൊടുക്കുന്ന നൂറാണ്. ഒരു ആശിഷ്, ഒരു തിന്മ ചെയ്യുന്നവന് ആ നൂറ് ലഭിക്കില്ല. അതുകൊണ്ട് ആ വിഷയം നമ്മൾ ഗൗരവത്തിൽ സൂക്ഷിക്കണം. അത് ഏൽക്കാൻ ഏറ്റിക്കൊണ്ടുപോകാൻ ഭാരം കുറഞ്ഞതാണ്. നേരത്തെ വൈദ്യന്റെ ബാക്കിയാണ്, അഥവാ കള്ളൻ എടുത്തുകൊണ്ടാകാൻ പറ്റാത്ത, എടുത്തുകൊണ്ടുപോകാൻ ഭാരം കുറഞ്ഞതുമായിട്ടുള്ള, എവിടെയായിരുന്നാലും നിന്നോടൊപ്പം ഉണ്ടാകുന്ന കാര്യമാണ് എഴുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് സംശയം? വേറെ ആർക്കെങ്കിലും പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്പത്തിന്റെ വിചാരിക്കുക, ഒരു കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരൻ കടയിലുള്ളപ്പോൾ സാധനം തരാൻ പറ്റും, വേറെ എവിടെയെങ്കിലും ചോദിച്ച സാധനം തരാൻ പറ്റും, പറ്റില്ല. നമ്മുടെ മക്കൾ, നമുക്കൊരു പിന്നെ കൂട്ടായ്മയാണ് മക്കൾ, നമ്മുടെ മക്കളില്ലാത്ത വേറെ തരത്തിൽ പോയ മക്കൾ ഉണ്ടാവില്ല. ഇമ്മങ്ങനെയല്ല, അവൻ എവിടെയാണെങ്കിലും ഇമ്മ അവനോടൊപ്പം ഉണ്ടാകും, അവൻ എവിടെയാണെങ്കിലും ഇമ്മ അവനോടൊപ്പം ഉണ്ടാകും. അവൻ പഠിച്ചതാണ്, ഹിഫ്വാക്കിയതാണ്, ഫഹ്വാക്കിയതാണ്, അത് അവന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന കാര്യമാണ്. അപ്പൊ കള്ളന് കൊണ്ടുപോകാൻ പറ്റാത്ത, ഏതൊരു തരത്തും ഏറ്റു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് യസീദു ബിക്കസ്റത്തിൽ ഇൻഫാഖിഹു വയൻഖുസു ഇൻബിഹി കഫൽ ശരത്ത. യസീദു ബിക്കി ബൈതുൽ മലവോ സൈബിക്ക യസീദു ബിക്കസ്റത്തിൽ ഇൻഫാഖിഹു യസീദു അത് വർദ്ധിക്കു ബിക്കസ്റത്തിൽ ഇൻഫാഖിഹു അതിൽ നിന്ന് എത്രയാണോ ചെലവഴിക്കുന്നത് അതനുസരിച്ച് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വയൻഖുസു നീ അതിനെ പിടിച്ചു വെച്ചാലോ അത് കുറയുകയും ചെയ്യും, അതിനെ പിടിച്ചു വെച്ചാൽ അത് കുറയുകയും ചെയ്യും. ഇൽമ കൊണ്ടുള്ള മഹത്തായ മറ്റൊരു നേട്ടമാണത്. സഹോദരങ്ങളെ, ഇൽമ നേടുന്നവർ, പ്രത്യേകിച്ച് തുല്ലാബുകൾ, അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇൽമിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അമല് ചെയ്യലും അതുകൊണ്ട് അതിനെ പ്രചരിപ്പിക്കലുമാണ്. ഒരു ഗാലിമിന്റെ വർക്കത്ത് എന്ന് പറഞ്ഞാൽ അവൻ നേടിയ എഴിമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവന് തൗഫീഖ് ലഭിക്കുക എന്നതാണ്. ഒരു ഗാലിമിന്റെ അവന് രണ്ട് കാര്യം ബാധ്യത, ഒന്ന് അവന് എഴിമ് നേടണം, രണ്ടാമത് എഴിമ് നേടിയാൽ ആളുകൾ പറഞ്ഞു കൊടുക്കുമാണ്. ഈ രണ്ടവന്റെ മേലുള്ള ബാധ്യത അതെല്ലാവർക്കും ഇന്ന് അവർ എഴിമ് നേടുന്നുണ്ട്. പക്ഷെ അവരെ എഴിമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വളരെ പിന്നിലാണ്. എഴിമ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് യസീദു ബിക്കസ്റത്തിൽ ഇൻഫാഖിഹു, എത്ര ചെലവഴിക്കുന്നുവോ അത്ര അത് വർദ്ധിക്കൂ. ഇത്രയോ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ശിഷ്യനായ സഹീബ് ഇബ്നു ജുബൈർ റഹിമഹുള്ളാഹി പറയുകയാണ്, ലാ നൻസു ഇൽമി അഹബ്ബ ഇലയ്യ മിൻ അന്ന അദ്ഹബ ബിഹി ഇലാ ഖബ്രി, എന്റെ ഇൽമു പ്രചരിപ്പിക്കലാണ് ഈ ഇൽമു കൊണ്ട് ഞാൻ ഖബറിൽ പോകുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. ഈ എഴുമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇതുകൊണ്ട് ഞാൻ കബറ് പോകുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമെന്ന് അളമാക്കൾ ഷഹീദ് ജുബൈർ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ സലഫുകൾ പറയുമായിരുന്നു, ആരാണോ അവനുള്ള ഇൽമു കൊണ്ട് അവൻ ചെയ്യുന്നത്, അവനറിയാത്ത ഇൽമു അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകുന്നതാണ്. അപ്പോൾ ഇൽമുള്ളവർ ഇനിയിപ്പോ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും എന്താണോ നമ്മൾ ഇൽമുള്ളത്, എന്താണ് നമുക്ക് പഠിച്ചിട്ടുള്ളത്, അത് അത് അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ നമ്മൾ പഠിച്ച കാര്യം അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതെന്തിന് കാരണമാകും? നമ്മൾ പഠിക്കാത്ത ഒരു കാര്യം പഠിക്കാൻ അത് ലഭിക്കാൻ അത് കാരണമാകും. പ്രത്യേകിച്ച് ഇല്ലാമുകൾ അവർ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. അത് രണ്ടും ഒരുപോലെ ചെയ്യേണ്ടതാണ്. നസറുൽ ഇൽമ് വളരെ ശ്രേഷ്ഠമാണ്. ഇന്ന് കാലത്ത് നമുക്ക് ഒരുപാട് സൗകര്യമുണ്ട്. ഏതൊരു സാധാരണക്കാരനാണെങ്കിൽ പോലും ഒരു ഇൽമിന്റെ ഒരു ഓഡിയോ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു ഹദീസ് രീതിയിലുള്ള ഒരു ചിത്രം കിട്ടുകയാണ്, അത് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന ആളുകൾക്ക് നിങ്ങൾ എത്തിക്കുക. അത് നസറുൽ ഇൽമിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ എന്ത് ഇൽമാണെങ്കിലും നമുക്കുള്ള ഇൽമ് ശരിയായ ഇൽമ് എത്ര ചെറുതാണെങ്കിലും അത് ഒരാൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകമായിട്ടൊരു സാധ്യതയാണ്. അത് നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ, മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ മറ്റൊരാൾ ഉപദേശിക്കാതെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ തീർച്ച അത് കുറഞ്ഞു പോകും. നമുക്ക് വർദ്ധിക്കണമെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കണം, അതാണ് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അതല്ല എങ്കിൽ ഉള്ളതുകൂടി നമ്മൾ മറന്നു പോകുന്ന അവസ്ഥയാണ് നമുക്കുണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ എലിമ നേടുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. പഠിപ്പിച്ചു കൊടുക്കുന്നതോരം അത് വർദ്ധിക്കും, പഠിപ്പിച്ചു കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ അത് കുറയുകയും ചെയ്യും. ഇൻഷാല്ലാ 13 പൈസകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ബാക്കിയുള്ള 15 പൈസകൾ സദസ്സുകൾ ലഭിക്കുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഇനി ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ എഴുമ നേടാനും അത് ജീവിതത്തിൽ പകർത്താനും അത് പാലിക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക്. സ്വല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.